2022 നവംബർ 27 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് രാഗേന്ദു. തരൂരിലൂടെ ലീഗ് നൽകുന്ന മുന്നറിയിപ്പ്. മലപ്പുറം ഡയറിയിൽ ഷാബിൽ ബഷീർ എഴുതുന്നു. കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ചതായിരുന്നു പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിൽ ഒന്ന്. UDFലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ ലീഗിന്റെ നേതാക്കളെ മുന്നണിക്ക് നേതൃത്വമേകുന്ന കോൺഗ്രസ് നേതാവ് സന്ദർശിച്ചതിൽ അസ്വാഭാവികതയുണ്ടോ? അത് അത്ര വലിയ വാർത്തയാകേണ്ടതുണ്ടോ? മാധ്യമപ്രവർത്തകരോട് ശശി തരൂരിന്റെ ചോദ്യവും ഇതായിരുന്നു. വാക്കുകളിൽ പലതും ഒളിപ്പിച്ചാണ് തരൂരിന്റെ ഈ ചോദ്യമെങ്കിലും ഈ പറഞ്ഞത് ശരിയല്ലേ എന്ന് കേൾവിക്കാർക്ക് പെട്ടെന്ന് തോന്നാം. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്കുള്ള മത്സരങ്ങളിലൂടെ ശശി തരൂരിന്റെ പ്രഭാവം പ്രവർത്തകർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. യുവതലമുറയെയും സ്ത്രീകളെയും ആകർഷിക്കാനുള്ള കഴിവിനൊപ്പം വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിലും തരൂരിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. നിലപാടുകളിലെ വ്യക്തതയും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ചാഞ്ചാടാത്ത പ്രകൃതവും പാർട്ടിയിൽ എതിർശബ്ദമുയർന്നപ്പോഴും വിമതനെന്ന തോന്നൽ സൃഷ്ടിക്കാതെ മുന്നോട്ടു പോകുന്നതും വിമർശനങ്ങളോടുള്ള പ്രതികരണങ്ങളിലെ നിലവാരവുമെല്ലാം ശശി തരൂരിനെ പൊതുസമൂഹത്തിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കൂടുതൽ സ്വീകാര്യനാക്കിയിട്ടുണ്ട്. തരൂരിന്റെ മതേതര നിലപാടിൽ വിശ്വസിക്കാം. പറയുന്നത് ഒരു നിലപാടും മനസ്സിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്ന നേതാവല്ല തരൂർ എന്നാണ് ലീഗിന് അദ്ദേഹത്തോടുള്ള അടുപ്പത്തിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഒരു സംസ്ഥാന ഭാരവാഹി പറഞ്ഞത്. KPCC പ്രസിഡന്റ് KS സുധാകരന്റെ RSS അനുകൂല പ്രസ്താവനകളിൽ മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. കോൺഗ്രസിന്റെ നേതാവിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്ന ശൈലി മുസ്ലിം ലീഗ് പുലർത്താറില്ല. എന്നാൽ സുധാകരന്റെ കാര്യത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ലീഗ് നേതൃത്വം തുടർച്ചയായി ഉന്നയിച്ചത്. ലീഗിന്റെ അതൃപ്തിയുടെ ആഴം തിരിച്ചറിഞ്ഞ ഹൈക്കമാൻഡും പ്രധാന നേതാക്കളും ഇടപെട്ട് രംഗം പുറമേക്ക് ശാന്തമാക്കിയെങ്കിലും കാറ്റ് ഏത് നിമിഷവും ആഞ്ഞടിക്കാമെന്ന സ്ഥിതിയാണ്. പരസ്യ പ്രതികരണം നടത്തേണ്ടെന്ന് തീരുമാനിച്ച ലീഗ് നേതൃത്വം UDFൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന നിലപാടിൽ നിന്ന് അയഞ്ഞിട്ടില്ല. അധികാരം തന്നെ വിഷയം. കേരള രൂപീകരണ ശേഷം ഇത്രയും കാലം തുടർച്ചയായി അധികാരത്തിന് പുറത്തിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായാണ് മത്സരിച്ചതെങ്കിലും 1960 കോൺഗ്രസിനും PSPക്കും ഒപ്പമുള്ള മുന്നണിയിലായി. 12 സീറ്റിൽ മത്സരിച്ച് 11 വിജയിച്ച മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനവും കുറിച്ചിട്ടു. സാമുദായിക കക്ഷിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതാൽ പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്ന നിലപാടിൽ മന്ത്രിസഭയിലേക്ക് ലീഗിനെ കോൺഗ്രസ് ഉൾപ്പെടുത്തിയില്ല. പകരം സ്പീക്കർ പദവി നൽകി. സ്പീക്കറായ KM സീതിയുടെ മരണത്തോടെ ഈ പദവി കോൺഗ്രസ് തന്നെ തിരിച്ചെടുത്തു. ലീഗിന് സ്പീക്കർ പദവി വീണ്ടും നൽകുന്നതിൽ KPCC നേതൃത്വം ഉടക്കിട്ടു. ലീഗ് അംഗത്വം രാജിവെച്ച് വരുന്നയാളെ സ്പീക്കറാക്കാമെന്ന കോൺഗ്രസിന്റെ നിലപാടിൽ CH മുഹമ്മദ് കോയ ലീഗിന്റെ പ്രാഥമികാംഗത്വം രാജിവെച്ച് സ്പീക്കറായി. തങ്ങളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടെന്ന വികാരമായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും. 1962 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ചോദിച്ച ലീഗിന് കോൺഗ്രസ് 1 സീറ്റും നൽകിയില്ല. ഇതോടെ മുന്നണി വിട്ട മുസ്ലിം ലീഗ് 2 സീറ്റിലും മത്സരിച്ച് വിജയിച്ച് ശക്തി തെളിയിച്ചു. 1965 ചിലയെടുത്ത് CPMമായി ധാരണയോടെ മത്സരിച്ചു. ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ നിയമസഭ ചേർന്നില്ല. 1967 CPMമായി സഖ്യത്തിലേർപ്പെട്ട് മത്സരിച്ച് മികച്ച വിജയം നേടിയ ലീഗിന് EMS മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനങ്ങളേകി. ലീഗ് ആദ്യമായി കിട്ടിയ വലിയ അംഗീകാരമായിരുന്നു ഇത്. 1967 മുതൽ 1987 വരെയുള്ള കാലയളവിൽ വിവിധ മന്ത്രിസഭകളിൽ ലീഗ് ഭാഗവാക്കായി. ഇതിനിടയിൽ നായനാർ സർക്കാർ വന്ന 1 വർഷക്കാലം മാത്രമാണ് അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. അന്നത്തെ കുഴഞ്ഞുമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും മന്ത്രിസഭയിൽ ലീഗ് ഉണ്ടാവുമെന്ന അവസ്ഥ. കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ലീഗ് വീണ്ടും UDFലെത്തി. 1991 ലീഗ് UDF വിട്ടെങ്കിലും മറ്റൊരു മുന്നണിയിലേക്കും പോയില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം ലീഗ് UDFൽ തിരിച്ചെത്തി. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാവാതെ അധികാരത്തിലേറുക സാധ്യമല്ലെന്ന തിരിച്ചറിവ് ലീഗിനുണ്ടായിരുന്നു. ഇങ്ങനെ പോവാൻ പറ്റില്ല. 2016 മികച്ച വിജയം നേടിയ മുസ്ലിം ലീഗ് 2021 ഇടതു തരംഗത്തിനിടയിലും വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോൺഗ്രസാണ് തകർന്നടിഞ്ഞത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ശൈലിയാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കാറുള്ളത്. മന്ത്രിസഭയിലേക്ക് കുപ്പായം തയ്ച്ചുവെച്ചവരുടെ ഗ്രൂപ്പ് ബഹളത്തിനിടയിൽ പലപ്പോഴും കോൺഗ്രസിന് ഇത് കഴിയാറില്ല. ലീഗിന് സ്വാധീനമുള്ള ജില്ലകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കേണ്ട ബാധ്യത തങ്ങളിലേക്ക് ചുരുക്കപ്പെടുന്നതിൽ കുറച്ചു കാലമായി ലീഗിന് മുറുമുറുപ്പുണ്ട്. കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും വ്യക്തമായ കാഴ്ചപ്പാടോടെ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന അമർഷവും ലീഗ് നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേരിട്ട ദയനീയ പരാജയം ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധികാരത്തിനൊപ്പം സഞ്ചരിച്ച ശീലമാണ് ലീഗിനുള്ളത്. തുടർച്ചയായി രണ്ടു വട്ടം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പാർട്ടിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സമസ്ത ഉയർത്തുന്ന വിമർശനങ്ങൾ പോലും ഇതിന്റെ ഉത്പോത്പന്നമായി ലീഗ് വിലയിരുത്തുന്നു. അധികാരം ഉണ്ടായിരുന്നെങ്കിൽ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയിൽ നിന്ന് ഇത്രത്തോളം വിമതശബ്ദം ഉയരില്ലായിരുന്നു. അണികളെയും അനുഭാവികളെയും കൂടെ നിർത്താനും വിമതശബ്ദങ്ങളുടെ അലയടി ഇല്ലാതാക്കാനും ലീഗിന് അധികാരം കൂടിയേതിരു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനപ്പുറം മറ്റ് അജണ്ടകളൊന്നുമില്ലാത്ത മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ അധികകാലം സഞ്ചരിക്കാനാവില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ ജനസ്വാധീനം രണ്ടാം പിണറായി സർക്കാരിനില്ലെന്ന വിലയിരുത്തലിലാണ് ലീഗ്. കോവിഡിന്റെ പ്രത്യേക സാഹചര്യം അനുകൂലമായി. തുടർച്ചയായി വിവാദങ്ങളും വിവിധ വകുപ്പുകളുടെ മോശം പ്രകടനവും UDFന് അധികാരത്തിൽ തിരിച്ചുവരാൻ സഹായകരമാവുമെന്ന് പ്രതീക്ഷ ലീഗിനുണ്ട്. രമേശ് ചെന്നിത്തലയിൽ നിന്ന് പ്രതിപക്ഷ നേതൃത്വ പദവി VD സതീശനിലേക്കും പാർട്ടിയുടെ കടിഞ്ഞാണ് K സുധാകരനിലേക്കും എത്തിയപ്പോൾ ഉണർവിന്റെ മുന്നോടിയായാണ് മുസ്ലിം ലീഗ് ഇതിനെ കണ്ടിരുന്നത്. ഇരു നേതാക്കളുടെയും പ്രതീക്ഷയർപ്പിച്ചതുപോലെ ഉയർന്നില്ലെന്ന വിലയിരുത്തൽ ലീഗിനുണ്ട്. RSS അനുകൂല പ്രസ്താവന കൂടിയായതോടെ സുധാകരനുമായി ലീഗ് നേതൃത്വം തീർത്തും അകന്നിട്ടുണ്ട്. പല വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്കൊപ്പമല്ല ലീഗ്. ഗവർണർ സർക്കാർ പോലിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും അനാവശ്യമായി ഗവർണറെ പിന്തുണയ്ക്കുന്നുവെന്ന വികാരവും ലീഗിനുണ്ട്. ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഓർഡിനൻസിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചപ്പോൾ UDF അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും ഇതല്ലാതെ പിന്തുണയ്ക്കാനാവില്ലെന്നും ലീഗ് നേതൃത്വം നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി തിരുത്തുന്ന ശീലം മുസ്ലിം ലീഗിനില്ല. നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി ഇരു നേതാക്കളുമായും അകലം പാലിക്കുന്ന ലീഗ് നേതൃത്വത്തിന് മുന്നിലേക്കാണ് മലബാർ പര്യടനവുമായി ശശി തരൂർ എത്തിയത്. തരൂരിനോട് ലീഗിന് മമതയുണ്ട്. UDFനെ ശക്തിപ്പെടുത്താൻ ശശി തരൂരിന്റെ സാന്നിധ്യം ഗുണകരമാവുമെന്ന വിലയിരുത്തലും ലീഗിനുണ്ട്. ഇക്കാര്യം പരസ്യമായി അഭിപ്രായപ്പെട്ട ലീഗ് നേതൃത്വം UDF മീറ്റിംഗിൽ ഇതുയർത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നണി പോരാളിയായി തരൂരിനെ ലീഗ് പിന്തുണച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. മുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയുടെ അഭിപ്രായം ഹൈക്കമാൻഡും ഗൌരവത്തോടെ തന്നെ കാണും. വിഴുപ്പലക്കലും ഗ്രൂപ്പ് പോരുമായി മുന്നോട്ടു പോയാൽ അതിന്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാതെ പറയുന്നുണ്ട് മുസ്ലിം ലീഗ്. ഇനിയും ഒരു തവണ കൂടി അധികാരത്തിന് പുറത്തിരിക്കാൻ ലീഗിനാവില്ല. സ്വന്തം നിലനിൽപ്പിനേക്കാൾ വലുതല്ല മുന്നണി സംവിധാനമെന്നത് ലീഗിന് നന്നായിട്ടറിയാം. സുധാകരന്റെ നാക്കുപിഴയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വമടക്കം ഉണർന്ന് പ്രവർത്തിച്ചതും ലീഗിനെ തണുപ്പിക്കാൻ ശ്രമിച്ചതും ഈ കാലാവസ്ഥ കൂടി അറിയുന്നത് കൊണ്ടാണ്. UDFൽ ലീഗില്ലെങ്കിൽ അത് ചത്ത കുതിരയാവുമെന്ന് കോൺഗ്രസിനും നന്നായിട്ടറിയാം.